എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്താതാവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുത്. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവും ദൈവമായ കർത്താവേ, എന്റെ ദൃഷ്ടികൾ ഔദ്ധ്യം നിറഞ്ഞതാകരുത്. അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത്. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവീൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശബദം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശബദം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരു തരം ശബദമുണ്ട്. യാക്കോബിന്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകിയില്ല. അസത്യഭാഷണം ശീലിക്കരുത്. അത് പാപകരമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിഡ്ഢിയാകും. ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. രണ്ടു കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണമായി നശിപ്പിക്കുന്നത് വരെ അതടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നത് വരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മതിരിക്കുന്നു. മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്. ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനെ പേടിക്കണം? അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളത് ആണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീതികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വെച്ച് തന്നെ പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവന് അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവളത്തിന്റെ നിയമം ലംഘിച്ചു. ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷൻ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരുവോട് സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തിമായുകയില്ല. കർത്തൃഭയത്തേക്കാൾ ശ്രേഷ്ഠമോ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവൻ അറിയും. ദൈവത്തെ അനുസരിക്കുക. വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സുമാണ്. ജ്ഞാനത്തിന്റെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയാണ്. തന്റെ ജനത്തിന് മധ്യത്തിൽ അവൾ മഹത്വം ആർജിക്കുന്നു. അത്യുന്നതന്റെ സഭയിൽ അവൾ വായു തുറക്കുന്നു. അവിടുത്തെ സൈന്യത്തിന്റെ മുമ്പാകെ അവൾ പ്രഘോഷിക്കുന്നു. അത്യുന്നതന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് മൂടൽ മഞ്ഞുപോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു. ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു. മേഘത്തൂണിലായിരുന്നു എന്റെ സിംഹാസനം. ഞാൻ തനിയെ ആകാശത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാതാളത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. ആഴിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു. ഇവയിലെല്ലാം ഞാൻ വിശ്രമസങ്കേതം അന്വേഷിച്ചു. ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ സകലത്തിന്റെയും സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി. എന്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, യാക്കോബിൽ വാസമുറപ്പിക്കുക, ഇസ്രയേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക. കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു. ഞാൻ അനന്തമായി നിലനിൽക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. സിയോനിൽ ഞാൻ വാസമുറപ്പിച്ചു. അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി. ജെറുസലേമിൽ എനിക്ക് ആധിപത്യവും ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിന്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു. ലെബാനോനിലെ ദേവദാരു പോലെയും ഹെർമോനിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു. എൻഗേദിലെ ഈന്തപ്പന പോലെയും ജെറീകോയിലെ പനിനീർച്ചെടി പോലെയും ഞാൻ വളർന്നു. വയലിലെ ഉലിയുമരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു. ഇലവങ്ങം പോലെ സുഗന്ധ തൈലം പോലെയും ഞാൻ പരിമളം പരത്തി. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറുമ്പശ ചന്ദനം കുങ്കുമം ദേവാലയത്തിലെ കുന്തിരുക്കം എന്നിവ പോലെ ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. കരുവേലമരം പോലെ ഞാൻ ശാഖ വീശുന്നു. എന്റെ ശാഖകൾ മഹത്വം മനോഹാരിതയും നിറഞ്ഞവയാണ്. മുന്തിരിച്ചെടി പോലെ എന്റെ മൂലങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു. എന്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന സമൃദ്ധ ഫലങ്ങളായി പരിണമിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. ഞാൻ നിയമത്തെ വെറുക്കുകയില്ല. അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ്. വിവേകി നിയമത്തിൽ ആശ്രയിക്കും. ഉറിയും കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവനെ വിശ്വാസ്യമാണ്. മുൻകൂട്ടി തയ്യാറായി സംസാരിക്കാവൂ, അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും. ചിന്തിച്ചുറച്ച് ഉത്തരം പറയുക. വിഡ്ഢിയുടെ ഹൃദയം വണ്ടിച്ചക്രം പോലെയാണ്. അവന്റെ ചിന്തകൾ തിരിയുന്ന അച്ചുതൊണ്ട് പോലെയും പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെ പോലെയാണ്. ആര് പുറത്തിരുന്നാലും അത് ശേഷാരവം മുഴക്കുന്നു. വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാവുന്നത് എങ്ങനെ? കർത്താവിന്റെ നിശ്ചയമനുസരിച്ചാണ് അവ വ്യത്യസ്തമാകുന്നത്. ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടുന്നാണ്. ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സംപൂജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി. മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ്. ആദം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. കർത്താവിന്റെ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി, വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോടടുപ്പിച്ചു. മറ്റു ചിലരെ ശപിച്ചു താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യർ. അവിടുന്ന് തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇഷ്ടമനുസരിച്ച് അവർക്ക് ജീവൻ നൽകുന്നു. നന്മ തിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ്. അപ്രകാരം തന്നെ പാപി ദൈവഭക്തന്റെയും അത്യുന്നതന്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുക. അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാ വെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശമാരായിരുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. ശ്രേഷ്ഠന്മാരെ, സമൂഹ നേതാക്കളെ, എന്റെ വാക്കുകേൾക്കുവീൻ. ജീവിതകാലത്തിൽ ഒരിക്കലും പുത്രനോ ഭാര്യയ്ക്കോ സഹോദരനോ സ്നേഹിതനോ നിന്റെ മേൽ അധികാരം കൊടുക്കരുത്. വസ്തുവകകളും നൽകരുത്. നീ മനസ്സുമാറി തീയെ ചോദിച്ചേക്കാം. ശ്വാസം പോകുന്നതുവരെ നിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ആരെയും അനുവദിക്കരുത്. മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ്. ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കുക. കീർത്തിക്ക് കളങ്കം വരുത്തരുത്. ജീവിതാന്ത്യത്തിൽ മരണനാഴികയിൽ സ്വത്ത് വിഭജിച്ചു കൊടുക്കുക. കഴുതയ്ക്ക് തീറ്റിയും വടിയും ചുമടും, ദാസന് ആഹാരവും ശിക്ഷയും ജോലിയും. അടിമയെ കൊണ്ട് വേല ചെയ്യിച്ചാൽ നിനക്ക് വിശ്രമിക്കാം. അലസനായി വിട്ടാൽ അവൻ സ്വതന്ത്രനാകാൻ നോക്കും. നുകവും ചാട്ടയും കാളയെ തലകൊലിപ്പിക്കും. പീഡന യന്ത്രവും പ്രഹരങ്ങളും അനുസരണമില്ലാത്ത അടിമയെയും. അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിക്കുക. അലസത തിന്മകൾ വളർത്തുന്നു. അവനെ കൊണ്ട് പണിയെടുപ്പിക്കുക. അതാണ് അവന് യോജിച്ചത്. അനുസരിക്കുന്നില്ലെങ്കിൽ അവന്റെ ചങ്ങലകളുടെ ഭാരം കൂട്ടുക. ആരോടും അളവ് വിട്ട് പെരുമാറരുത്. അനീതി കാണിക്കുകയും അരുത്. നിനക്ക് ഒരു ദാസനുണ്ടെങ്കിൽ അവനെ നിന്നെ പോലെ കരുതണം. നീ അവനെ രക്തം കൊടുത്തു വാങ്ങിയതാണല്ലോ. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ സഹോദരനെ പോലെ കരുതുക. അവനെ നിനക്ക് നിന്നെ പോലെ തന്നെ ആവശ്യമാണ്. നീ അവനോട് ക്രൂരമായി പെരുമാറുകയും അവൻ ഒളിച്ചോടുകയും ചെയ്താൽ അവനെ അന്വേഷിച്ച് നീ ഏത് വഴിക്ക് പോകും? കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ളതാങ്ങും. ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും. ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലി അർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അവരെ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്കെന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അവരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി? നിയമം പാലിക്കുന്ന നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യ ബലിക്ക് തുല്യമാണ്. ശിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കയ്യോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധവത്തിനതിന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്, അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുക്ത് കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്. അവിടുന്ന് സ്വീകരിക്കുകയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവരുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നത് വരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകിയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ടുതവർക്കെയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ഭിക്ഷാരിയുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൾ തകർത്തുകളയുകയും ചെയ്യും. മനുഷ്യന് പ്രവർത്തിക്കൊത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. എല്ലാറ്റിന്റെയും ദൈവമായ കർത്താവേ, ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. എല്ലാ ജനതകളും അങ്ങേ ഭയപ്പെടാനിടയാക്കണമേ. അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ. അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ. അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരിൽ അങ്ങേ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ധരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ. യാക്കോബിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ ആദ്യജാതനെ പോലെ അങ്ങ് പരിഗണിച്ച് ഇസ്രയേലിന്മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ വിശുദ്ധ മന്ദിര സ്ഥിതി എന്ന നഗരത്തോട്, അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തിയുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ. അങ്ങയുടെ നാമത്തിൽ അരളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ. അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ. അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയിട്ട് കർത്താവേ, അങ്ങയുടെ ജനത്തിന് അഹറോൻ നൽകിയ അനുഗ്രഹത്തിനത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ. ഉദരം ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു, എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട്. നാവരുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മബുദ്ധി വ്യാജവാക്കു തിരിച്ചറിയുന്നു. കുടില ബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു, അനുഭവ സമ്പന്നൻ അതിനെ പകരം വീട്ടും. ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും, എന്നാൽ ചിലർ നാമ മാത്ര സുഹൃത്തുക്കളാണ്. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ? ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി? ചില സ്നേഹിതന്മാർ കൂട്ടുകാരുടെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു, എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും. ചിലർ സ്നേഹിതരായി സഹായിക്കുന്ന ഉദരപൂരണത്തിന് വേണ്ടിയാണ്, എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവന് വേണ്ടി പരിചയമായി നിൽക്കും. സ്നേഹിതനെ മറക്കരുത്, നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക, ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. അവൻ നിന്നെ ചതിച്ചെന്ന് വരാം, സ്വാർത്ഥ ലാഭമായിരിക്കാം അവന്റെ ഉന്നം. നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും. നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത്, അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. ദൈവമേ സുദേനക്ക് യോഗ്യമാണെന്നു ബാറിക്കുമോ?
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലും ശാനാം ദൈവമായ നാമത്തിലും അനുഭവാന്തിക്കുന്നതിനും ആവശ്യപ്പെട്ടവനും പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത്ഭദ്രാസുരത്തിന്റെ ആഭിമുഖത്തിൽ ബുധനാഴ്ചൂർ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം ഇടയാക്കിത്തെടുക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അതീവ കൃപയുടെ തണലിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ദൈവസൃഷ്ടിയിൽ നമുക്കായിരിക്കാം. പലപ്പോഴും പറയാറുള്ളത് പോലെ അല്പസമയം ദൈവസന്നിധിയിൽ ശാന്തമായി ഇരിപ്പാൻ തക്ക കൽപ്പിക്കുന്ന ഓരോ നിമിഷവും ദൈവം ഒരുക്കുന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവ് കൂടുതൽ ആ മഹത്വത്തിന്റെ ദൃഷ്ടാന്ത തിരിച്ചറിയ തക്കവണ്ണം നമ്മുടെ ആന്തരിക കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ഈ കൂട്ടായ്മ ഓരോ കൂട്ടായ്മകളും പോലെ ഇന്നത്തെ നമ്മുടെ കൂട്ടായ വരവും ഏറ്റവും അനുഗ്രഹമായി തീരണമേ, ധന്യമായി തീരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷ തുടക്കം കുറിച്ച് ഇതിനെല്ലാ നേതൃത്വവും നന്മ നൽകിയ അഭിയെന്ന യൗസുശ്വര മനസ്സിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയും ശ്രീമേനയുടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് അരവണയില് സാന്നിധ്യം കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശിച്ചൻ, അതുപോലെ തന്നെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഷാബുവച്ച കാനഡ എന്നാണ് പ്രിയപ്പെട്ട ഷാബുവച്ചനെ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരവോടുകൂടി അന്യമാറുന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ കേൾക്കുന്ന എല്ലാ പ്രിയ മക്കളെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ കൂട്ടായ്മ അനുഗ്രഹമായി തീരുവാൻ തക്കോണം ഇടയാക്കണമേ, ഒരു ആന്തരിക പരിവർത്തനത്തിന് നിദാനമാകുവാൻ തക്കോണം സംഗതിയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 150-ാമത്തെ ഗീതം, സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സത്താവിനെ സ്തുതിക്കുന്ന ഈ ക്ഷോണി തലത്തിൽ ജീവിക്കുന്ന നാളല്ല ഘോഷിക്കും പൊന്നുനാഥനെ. ഒരു ദൈവികമായ തിരിച്ചറിവ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ അവൻ ആദ്യം അനുഭവപ്പെടുന്ന ഒരു മാനസിക ചിന്ത ദൈവത്തെ ആരാധിക്കുവാൻ കോണം കടയായി തീരുകയാണ്. പഴയ നിയമം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യ ദൈവിക ബന്ധത്തിന്റെ ആരസം കുറിക്കുന്നത് ആരാധനയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ്. പൂർവ്വപിതാക്കന്മാരൊക്കെ ദൈവത്തോടുള്ള സംസർഗം മുറുകെ പിടിച്ചത് ആരാധനയിൽ കൂടി സംപ്രീതനാക്കുന്ന ദൈവത്തിന്റെ കരുണയെ കണ്ടുകൊണ്ടാണ്. സമർപ്പിക്കുന്ന ഓരോ ആരാധനകളും ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം അവിടെ തിരുവാനും നമ്മുടെ ദൈവിക അനുഗ്രഹത്തിന് പാത്രമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ എല്ലാ ആരാധനകളും നമ്മുടെ എല്ലാ ഈ ശുശ്രൂഷകളും ഒക്കെ നിദാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സുപരിചിതമായ ഗീതം ദൈവസന്നിധിയിൽ നമ്മൾ ചേർന്ന് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 150-ാമത്തെ
സർവസൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന കർത്താവിനെ സ്തുതിക്കും ഞാൻ. സർവസൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന കർത്താവിനെ സ്തുതിക്കും ഞാൻ. ഈ ക്ഷോണിതാനത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഇക്ഷോണിദാനത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. കേശുമാറാത്തവൻ 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 ആ എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ കേശുമാറാത്തവൻ ആ എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ തന്റെ കരുണ എത്രയോ വാദി വിശിഷ്ടം സ്നേഹമാക്കരിയതേ. എല്ലങ്കരങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം ആകത്തിയ ബന്ധുക്കളും എന്നാകൃത്യങ്ങളുമെല്ലാം ആകത്തിയ തന്റെ സ്നേഹത്താ. കേശുമാറാത്തവൻ 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 ആ എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ കേശുമാറാത്തവൻ 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 ആ എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ യോഗശയ്യയിലെനിക്കു സഹായകനും കാലഗീതമുവൻ. നല്ല വൈദ്യനും ദിവ്യ ഔഷധമുവൻ ആത്മസാഖിയുമവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യ ഔഷധമുവൻ ആത്മസാഖിയുമവൻ തന്നെ. യേശുമാറാത്തവൻ 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 ആ എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശുമാറാത്തവൻ 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 ആ എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ സിയോനിൽ പാടിടുവാനായി വിളിച്ചു തന്റെ പ്രസോപദേശവും തന്നു. ആയന്തുറൽ ഭൂതം ഈ വന്ദ്രുവായി ഓക്കുമ്പോ നന്ദി കൊണ്ടെന്നുള്ളം തിങ്ങുന്നേ. ആയന്തുറൽ ഭൂതം ഈ വന്ദ്രുവായി ഓക്കുമ്പോ നന്ദി കൊണ്ടെന്നുള്ളം തിങ്ങുന്നേ. യേശുമാറാത്തവൻ 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 ആ എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശുമാറാത്തവൻ 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 ആ എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരത്തു അവകാശം ഞാനും പ്രാപിക്കാ. ദിവ്യ ആത്മാവാൽ ശക്തീകരി തന്നെയും തൻ സന്നിധിയിൽ തൃപ്തിയിടുമേ. ദിവ്യ ആത്മാവാൽ ശക്തീകരി തന്നെയും ആ സന്നിധിയിൽ തൃപ്തിയിടുമേ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതൽ തുടർന്നേക്ക് തന്നെ ആപ്പീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്കു സ്തുതി. സൃഷ്ടാവേ നിനക്കു സ്തുതി. പാപികളാ നിന്റെ അടിയാറോട് കരുണ ചെയ്യ. രാജാവേ നിനക്കു സ്തുതി. പാറക്കുമോ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പൂർണ്ണി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ അതിന്റെപ്പെട്ടവർ നീ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധിമതിയായ കന്യാമർത്തോറിയാമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തുണ്ട് എന്ന് തമ്പുരാനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകൾ എന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കയറിയവനായ മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹ തമ്പുരാനെ, നിന്റെ ശ്രീമായുടെ പ്രകാശം ഞങ്ങളുടെ മേൽ ശോഭിപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ അന്ധകാരങ്ങളെ നീക്കി പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവേ നീ ഞങ്ങളുടെ ദൈവമാകൊണ്ടും ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലത്തുകൈ ഞങ്ങളുടെ മേൽ വെപ്പാനായിട്ട് ഞങ്ങളുടെ ആത്മാവിന്റെ പിറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞങ്ങൾ നടക്കേണ്ടതായ നിന്റെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരേണമേ. കർത്താവേ നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയ ഞങ്ങളെ യോഗ്യന്മാരാക്കേണമേ. കർത്താവായ യേശു മിശിഹ, ഞങ്ങളുടെ വായുവിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എന്റെ നാവിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസാനം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ലോകങ്ങളുടെ സൃഷ്ടാവും സൃഷ്ടികളെ സ്ഥിരപ്പെടുത്തുന്നവനും നിന്റെ ശ്രീബാബുകളും ലോകത്തിന് രക്ഷയുണ്ടാക്കിയവനും തന്റെ സ്കീപ്പായുടെ രക്തത്താൽ മേലുള്ളവരെയും താഴെയുള്ളവരെയും സമാധാനപ്പെടുത്തിയവനുമായ ദൈവമേ, രഹസ്യവും പരസ്യവുമായ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നീ ഞങ്ങൾക്ക് ബലമുള്ള കോട്ടയായിരിക്കണമേ. നിന്റെ കുറ്റമില്ലാത്ത രക്തത്താൽ രക്ഷിച്ചിട്ടുള്ള മരിച്ചുപോയവർക്ക് നീ ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ മിശിഹ തമ്പുരാനെ, നിന്റെ ശ്രീബാമൂലം എന്നേക്ക് നിന്നെ വന്നിച്ച് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപയരുളേണമേ. ഇപ്പോഴുമെല്ലായ്പ്പോഴും എന്നും വന്നേക്കും തന്നെ.
പ്രത്യേക ദൈവത്തിന്റെ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ദൈവശബ്ദം കേൾപ്പാൻ പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നു. ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവത്തിന് ദാനമാണ് തിരുച്ചറിവോടുകൂടി ഈ ശുശ്രൂഷ സംബന്ധിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഇപ്പോഴും സമൂഹം പലതരത്തിലുള്ള പ്രത്യേക വാർത്താ മാധ്യമങ്ങളൊക്കെ വായിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളിൽ കൂടി കടന്നുപോകുന്ന വിഷയങ്ങളാണ്. ഒരു ഭാഗത്ത് ശക്തമായ ചുഴലിക്കാറ്റും അല്ലെങ്കിൽ ഇതുപോലുള്ള ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് യുദ്ധങ്ങളും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു. മെക്സിക്കോയിൽ അതിശക്തമായ അർക്കിക് ഉണ്ടായി. ഇപ്പോഴെ 1,250 പരം ആളുകൾ മരണപ്പെട്ടു എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട് മനസ്സിലാക്കുന്നത്. എപ്പോഴും നമ്മുടെ ചുറ്റുപാട് പരിസരം ശ്രദ്ധിക്കുമ്പോൾ സുഖകരമായ കാര്യങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് വേദനാജനകമായ കാര്യങ്ങളാണ് എപ്പോഴും. ചിലതൊക്കെ മനുഷ്യനുണ്ടാക്കുന്നു, ചിലതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടായി വരുന്നു. എന്തുതന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ അനുഭവമൊക്കെ ശാന്തമായിട്ട് ദൈവത്തിൽ ആരിപ്പാൻ തക്ക ഓണം. ദൈവം നമ്മളെ അനുഗ്രഹിച്ചത് നമ്മളിലുള്ള നന്മ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠനായതുകൊണ്ടൊന്നുമല്ല, അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ ഒരു കരുണയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് ശാന്തമായി ഇരിപ്പാൻ തക്ക ഓണം ലഭിച്ചിരിക്കുന്ന വിഷയങ്ങളൊക്കെ ദൈവമാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്താൻ തക്ക ഓണം നമുക്ക് ശ്രമിക്കാം. പക്ഷേ ഇങ്ങനെ ദൈവം നമ്മുടെ നിമിഷങ്ങളിലൊക്കെ ദൈവം സംബരാനെ അന്വേഷിക്കുകയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിന്റെ ഒരു പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണം നമ്മളെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രേരകമാകുന്നത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാധ്യതകളാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവുകയും ആ സാധ്യതകളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് മെക്സിക്കോയിൽ വളരെ ശക്തമായ ഭൂകമ്പം സാധാരണ ജനങ്ങളാണ് അല്ലെങ്കിൽ അവരേജ് വളരെ അവർക്ക് താഴെയുള്ള ആളുകളാണ് ഭൂരിഭാഗം എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു അർക്കിക് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് വിമോചനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരുപാട് ദുരിതങ്ങളിൽ കൂടി കടന്നു പോകുന്ന സമൂഹമാണ്. പക്ഷെ ഇങ്ങനെയുള്ള പ്രാർത്ഥന കൂട്ടായ്മകളൊക്കെ നമ്മുടെ ശാന്തിക്ക് വേണ്ടി സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുപരിയായി സ്വാഭാവികമായിട്ട് സമൂഹം അനുഭവിക്കുന്ന ഇതുപോലുള്ള പ്രയാസങ്ങളെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വിശാലമാവുകയും നമ്മുടെ ദർശനത്തിന് ഒരു നൈർമല്യം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഈ കൂട്ടായ്മകളൊക്കെ അതിന് ഉപയുക്തമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട ശുഭോച്ചനാണ്, ഷാബോച്ചനാണ്. ഷാബോച്ചൻ കാനഡയിൽ നിന്നാണ് കയറുന്നത്. എൻപണ്ടൻ പള്ളിയുടെ വികാരിയായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ്റെ സേവനം അനുഷ്ഠിക്കുന്നു. നമ്മുടെ ഈ ശുശ്രൂഷയിൽ പലപ്പോഴും അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അനുഗ്രഹിതമായ വാക്കുകളെ കൊണ്ട് അച്ഛൻ നമ്മളെ ആസ്തികമായി നോക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ അച്ഛനെ അച്ഛൻ്റെ ശബ്ദം കേട്ടിട്ടുള്ള പലർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇന്നത്തെ ശുശ്രൂഷയിൽ അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ അത് സംബന്ധിച്ച് ഇന്ന് രാവിലെ തന്നെ വീണ്ടും അച്ഛൻ ഉറപ്പിച്ചപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛൻ റെഡിയാവുകയും ചെയ്തു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ആമുഖമായിട്ട് അറിയിക്കുന്നു. ഇപ്പോഴ് പ്രിയപ്പെട്ട ഐശ്വരച്ചന് സുവിശേഷ ഗീതങ്ങളിലെ സുവിശേഷകാരം ദൈവസാന്നിധ്യം സമർപ്പിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ പ്രത്യേകമായിട്ട് തിരുവചനത്തിൽ ധ്യാനിക്കുന്നു.
പാഠപുസ്തകത്തിലെ 230 ഗീതം. എന്നേശുവല്ലാതെ എനിക്കില്ല ആശ്രയം ഭൂവിൽ, തന്മാർവിലല്ലാതില്ല എനിക്ക് വിശ്രമം വേറെ എന്നാരംഭിക്കുന്ന ഗീതം സുപരിചിതമാണ്. എല്ലാവരും അത് ചേർന്ന് പാടുവാനായിട്ട് ശ്രദ്ധിക്കണം. എന്ന സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. എന്നേശുവല്ലാതില്ല എനിക്കൊരാശ്രയം ഭൂവിൽ, ലോക സാഖികളെല്ലാരും
ദൈവസനിൽ ചെലവഴിക്കാൻ തക്കവണ്ണം തമ്പുരാൻ നമുക്ക് തന്നാൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അല്പനേരം നിങ്ങളുമായിട്ട് ചിന്തിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16:7-12 വാക്യങ്ങളാണ്. John 16:7-12. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം നൽകും. അവർ എന്നിൽ വിശ്വസിക്കാകൊണ്ട് പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം മറ്റ് 3 സുവിശേഷം വ്യത്യസ്തമായി നിലകൊള്ളുന്നെന്ന കാര്യം നമ്മൾക്കറിയാം. ആദ്യത്തെ 3 സുവിശേഷങ്ങൾ സമവീക്ഷണ സുവിശേഷം എന്നറിയപ്പെടുന്നു. അതിന്റെ ആരംഭങ്ങളിൽ യേശുമ്പ്രാന്റെ ജനനത്തെ പറ്റിയും മിനിസ്ട്രിയെ പറ്റിയൊക്കെ പറയുമ്പോൾ യോഹന്നാൻ സ്ലീഹ ആകട്ടെ ലോഗോസ് എന്നൊരു പദത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് വചനം ജഡമായി നമ്മിൽ വസിച്ചു അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് വിവരിക്കുന്നത്. ഒരു തിയോളജിക്കലായിട്ട് വിവരണമാണ് യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷത്തിലുള്ളത്. അത് മാത്രമല്ല, മറ്റ് 3 സുവിശേഷങ്ങളിലെ അവസാന അധ്യായങ്ങളിൽ പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന്റെ ഓശാന പെരുന്നാളിന് ശേഷമുള്ള കാര്യങ്ങൾ മിക്കതും വിവരിക്കുന്നത് ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും പരീശന്മാരും സാധുക്കരും വന്ന് പല ക്വസ്റ്റ്യൻ യേശുവിനോട് ചോദിക്കുന്നതും യേശുമ്പ്രാൻ ഉത്തരം കൊടുക്കുന്നതായിട്ടുമാണ്. കൈസർക്കാരൻ കൊടുക്കുന്നതിനെ പറ്റിയും പുനരുദ്ധാനത്തെ പറ്റിയൊക്കെയും ചോദിക്കുന്നുണ്ട്, അത് യേശു മറുപടി കൊടുക്കുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിൽ വ്യത്യസ്തമായി അവസാന സമയങ്ങളിൽ തന്റെ ശിഷ്യന്മാരെ ഒന്നുകൂടെ വിശ്വാസത്തിൽ ഊട്ടിയുറപ്പിക്കാൻ തക്കവണ്ണം അവരെ പഠിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 14 17 അധ്യായം തന്നെ മഹാപുരോഹിത പ്രാർത്ഥനയായിട്ടാണ് അത് അറിയപ്പെടുന്നത് തന്നെ. ഈ അവസാനത്തെ തന്റെ വിശ്വാസ ഉറപ്പിക്കലിൽ താനും പിതാവുമുള്ള ബന്ധത്തെ പറ്റിയും അതുപോലെ ഞാൻ പോകുന്നത് നിങ്ങൾ പ്രയോജനമാണെന്നതും പോയെങ്കിൽ മാത്രമേ കാര്യസ്ഥം വരികയുള്ളൂന്നും കാര്യസ്ഥന് അതായത് പരിശുദ്ധാത്മാവ് വന്നാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രയോജനം എന്തൊക്കെയാണെന്നും യേശു അവിടെ അവരെ പഠിപ്പിക്കുകയാണ്. ഇവിടെ 16 നമ്മൾ വായിച്ചു കേട്ടതില് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. 1 പാപത്തെക്കുറിച്ച്, 2 നീതിയെക്കുറിച്ച്, 3 ന്യായവിധിയെക്കുറിച്ച് ഒരു ബോധം നമുക്ക് വരുത്തും. സിൻ, റൈറ്റ്നസ് ആൻഡ് ജഡ്ജ്മെന്റ്. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു ബോധ്യം ഉണ്ടാകണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന് മാത്രമേ പറ്റൂ. അത് പരിശുദ്ധാത്മാവിൽ കൂടി മാത്രമേ ഈ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം ഉണ്ടാകുള്ളൂ. ഈ അറിവും ബോധവും രണ്ടാണ് നമുക്കറിയാം. ഒരു കാര്യം നമ്മൾ കേൾക്കുന്നു അല്ല അറിയുന്നു, പക്ഷെ അത് ബോധം ഉണ്ടാകണമെന്നില്ല. തോമാശ്ലീഹ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കാര്യം അറിഞ്ഞു, പക്ഷെങ്കിൽ യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടതിന് ശേഷമാണ് ആ ബോധ്യം വന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യം നമുക്കും അറിയാം, പാപം എന്താണെന്നും അല്ലെങ്കിൽ ന്യായവിധി എന്താണെന്നും നീതിയൊക്കെ എന്താണെന്നും നമുക്കറിയാം. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ബോധം ഉണ്ടാകണമോ അല്ല ഉണ്ടാകണം എന്നുള്ള കാര്യവും സംശയമാണ്. ഒന്നുകൂടി യോനാശ്ലീഹ വിവരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പാപത്തെക്കുറിച്ച് ബോധമില്ലാത്തത്. കാരണം യേശുക്രിസ്തുവിൽ ഒരു പരിപൂർണമായ വിശ്വാസം നിങ്ങൾക്കില്ല. രണ്ടാമത് പറയാണ്, എന്നെ കാണാതിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുള്ളൂ. മൂന്നാമത് പറയാണ്, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും ഒരു ബോധം ഉണ്ടാകുകയുള്ളൂ. ഈ മൂന്ന് കാരണം കൊണ്ടാണ് നമുക്ക് ബോധം വരാത്ത. ഒന്ന്, യേശുക്രിസ്തുവിൽ പരിപൂർണ വിശ്വാസമില്ല. രണ്ട്, ലോകത്തിന്റെ അധിപൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. മൂന്ന്, യേശുക്രിസ്തുവിനെ കാണാതിരിക്കുന്ന ഒരു അനുഭവം. എന്താണ് പാപം, അല്ലെ പാപത്തെ കുറിച്ചൊരു ബോധം എപ്പോഴാണ് മനുഷ്യനുണ്ടാകുന്നത്? ഇന്നത്തെ ലോകത്തിന്റെ, ഞാൻ മനസ്സിലാക്കുന്ന ഒന്നാണ്, ഒരു അപജയത്തിന്റെ അല്ല ഒരു നാശത്തിന്റെ പ്രധാന കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള ഒരു ചിന്തയാണ് മനുഷ്യർക്കുള്ളത്. ഞാൻ ഒരിക്കലും പാപം ചെയ്യുകയില്ല എന്നുള്ളൊരു ചിന്ത. പലപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തുന്ന ഒരു തീവ്രവാദി ഗ്രൂപ്പാണ് ISI ഗ്രൂപ്പുകാർ. അവർ ചെയ്യുന്ന ദുഷ്ടതകളും അനേകരെ കൊല്ലുന്നൊക്കെയും നമ്മൾ അത് പാപമാണെന്ന് ചെയ്യുന്നത് അല്ല ദുഷ്ടതരമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ജിഹാദാണ്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് അവർ കാണുന്നത്. അവരെ തമ്മിൽ തെറ്റാട്ടല്ല. യേശമ്പുരാൻ തന്റെ പരിശുദ്ധ ആരംഭിക്കുന്ന തന്നെ സെർമൺ ഉണ്ടോ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിൽ ആദ്യം 9 ഭാഗ്യവാന്മാരെ പറ്റി പറയുന്നുണ്ട്. അത് ആദ്യത്തെ ഭാഗ്യവാനെ പറ്റി പറയുന്നത് ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ. ഈ ആത്മാവിൽ ദരിദ്രം എന്ന് പറയുമ്പോൾ ആത്മാവ് കുറവുള്ളവരാണോ ഭാഗ്യവാന്മാർ? യേശു ഉദ്ദേശിച്ചത് ദാരിദ്ര്യം എന്ന് പറയുന്നത് അത് ഇല്ലാതാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ സാമ്പത്തികമായി നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ അത് ഉണ്ടാകുവാൻ നമ്മൾ ശ്രമിക്കുന്നു. എനിക്ക് അറിവില്ല എന്നുണ്ടെങ്കിൽ അറിവ് നേടിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നു. വിദ്യാഭ്യാസം ഇനി കുറവാണെങ്കിൽ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. എന്തിനാണോ നമുക്ക് ദാരിദ്ര്യം ഉള്ളത് അത് നേടിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നു. ഇവിടെ അതാണ് യേശു ഉദ്ദേശിച്ചത്. ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടെങ്കിൽ മാത്രമേ അത് നേടിയെടുക്കുവാൻ ഞാൻ ശ്രമിക്കുകയുള്ളൂ. പലപ്പോഴും അത് നമ്മൾ ശ്രമിക്കാറില്ല. ആത്മീയരായി നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ് എന്നുള്ള ഒരു മിഥ്യാധാരണ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പാപത്തെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകാത്തത്. പക്ഷെ ആത്മീയ തലത്തിലും ഈ ഒരു കുറവ് ഒരുപാട് പ്രതിഫലിക്കുന്നുണ്ട്. താൻ ഒരിക്കലും പാപം ചെയ്യുകയില്ലെന്നും അത് ചെയ്താൽ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള ചിന്ത നമ്മുടെ ഇടയിലുണ്ട്. വിശുദ്ധ കുമ്പസാരത്തെ പറ്റി പണ്ടൊക്കെ പറയുന്നത് SI ടൈപ്പ് കുമ്പസാരമാണ് പണ്ട് കാലങ്ങളിൽ. ചിലപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂറും ഒക്കെയും കരഞ്ഞുകൊണ്ട് തന്റെ പാപങ്ങളെ ഏറ്റുപറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം മാറി ഒരു വൺ വേർഡ് ആൻസർ ആയിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ കുമ്പസാരം കുഞ്ഞീട് ഉത്തരം പറഞ്ഞു, കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞു, ഇതിൽ ഒതുങ്ങി പോവുകയാണ്. കാരണം ഞാൻ പാപം ചെയ്തിട്ടില്ല എന്നുള്ള ചിന്ത പലപ്പോഴും ജലബോർഡ് ഇരിക്കുന്ന ഒരു ഇരിക്കാൻ വേണ്ടിയുള്ള കുമ്പസാരമായിട്ട് ഇന്ന് പലപ്പോഴും മാറിയിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു വന്നത്? പ്രധാനപ്പെട്ടത് ആദ്യം പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം നമ്മൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ല നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ദൈവാനുഗ്രഹത്താൽ ദൈവനെ തന്നു എന്ന് പറയുന്നുണ്ട്. അതിന് സംശയമില്ല. എന്നാൽ ദാവീദ് പറയുന്നുണ്ട് അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിച്ചു എന്ന്. പക്ഷെ അതുകൊണ്ടാണ് നമ്മുടെ സഭ ജന്മപാപം മാറ്റാൻ വേണ്ടി വിശുദ്ധ മാമോദിസം നൽകുന്നത്. അപ്പൊ പാപമോചനത്തിന് മാമോദിസയാണ് നമ്മൾ സ്വീകരിച്ചത്. പിന്നീട് പ്രാർത്ഥനയിൽക്കൂടെയും ഉപവാസത്തിൽ കൂടെയും നൊയമ്പിൽ കൂടെയൊക്കെയും ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ ഉത്തേജിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മൊബൈൽ ചാർജ് പോകുമ്പോൾ റീചാർജ് ചെയ്യാൻ വേണ്ടി കുത്തിയിടുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പിതാക്കന്മാർ നമ്മൾ പറയുന്നത് എപ്പോഴും ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നമ്മൾക്ക് കഴിയുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഉപരിവിപ്ലവമായി പറയുന്നതല്ലാതെ പ്രാക്ടിക്കൽ ലൈഫിൽ എത്ര പേര് ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു സംശയമാണ്. അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായതിനെ, നമ്മുടെ സമൂഹം എത്ര അനുഗ്രഹിക്കപ്പെട്ടതിനോ എന്നും യാതൊരു സംശയമില്ല. യോഹന്നാൻ തന്റെ ലേഖനങ്ങളിൽ 1 ലേഖനം 8 വാക്യത്തിൽ പറയുന്നുണ്ട്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. കാരണം സത്യം നമ്മൾ നഷ്ടപ്പെട്ടു. എന്നാൽ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മൾ ക്ഷമിച്ച് സഹില അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. എന്നും പറയാണ് പാപം ഇല്ല എന്ന് പറയുന്നവനാണ് ഏറ്റവും വലിയ അസത്യവാദി. ഇന്ന് ഏറ്റവും വലിയ അസത്യവാദി ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റാരും ചൂണ്ടിക്കാണിക്കേണ്ട, നാം ഓരോരുത്തരുമാണ്. കാര്യം എന്നിൽ പാപമില്ല എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ അസത്യവാദിയാണ്. ആ ഒരു കാര്യം എപ്പോഴും പ്രേമുള്ളവരെ ഓർക്കുക. പാപം എങ്ങനെയാണ് ലോകത്തിൽ വന്നത്, അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണൊക്കെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ആദം വിലക്കപ്പെട്ട ഫലം കഴിച്ചു, അങ്ങനെ പാപം ഉത്ഭവിച്ചു, ആദാം ആത്മീയമായി മരിച്ചു. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അത് പിതാക്കന്മാർ പറയുന്നത് നമ്മൾ പാപം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു ഭയം നമുക്കില്ല, ദൈവത്തോടൊരു ഭയം നമുക്കില്ലാത്തതാണ് പാപം ചെയ്യാൻ കാരണം. ഒരാള് നമ്മെ ഉപദ്രവിക്കുവാൻ അല്ലെ അടിക്കുവാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കും നമ്മളെക്കാട്ടിലും ആരോഗ്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ അറ്റാക്കാൻ പോവുകയും നമ്മൾ മാറിപ്പോകും. കാര്യം അദ്ദേഹത്തെ നമുക്ക് ഭയമാണ്. ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ നമ്മൾ പക്ഷെ നമ്മൾ അദ്ദേഹത്തെ തിരിച്ചടിക്കുമായിരിക്കാം. അപ്പോൾ മറ്റുള്ള മുൻപിൽ നിൽക്കുന്ന വ്യക്തിയുടെ ആരോഗ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശക്തിയുള്ള ഒരു ബോധം എന്നിൽ ഉണ്ടാവുന്നതാണ് ആഫ്റ്റർ ഓഫ് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് മുൻപിൽ നിൽക്കുന്ന ആളിന്റെ ശക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇത് തന്നെയാണ് ദൈവത്തിൽ എന്റെ മുന്നിലുള്ള ദൈവത്തില് അല്ലെ അന്യ ഒന്നും ചെയ്യുകയില്ല എന്നുള്ള ഒരു ഭയം ഇല്ലാത്തതാണ് ഈ ഒരു അവസ്ഥ. പഴയ നിയമം നോക്കുമ്പോൾ നോഹയുടെ സമയത്ത് മഴ പെയ്ത് 40 ദിവസവും 40 രാവും ജനങ്ങളെ മുഴുവനും ദൈവം കൊല്ലുകയാണ്. സോദോം ഗൊമോറ പട്ടണം നശിപ്പിക്കുമ്പോഴും 10 നീതിമാന്മാരുണ്ടെങ്കിൽ ആ പട്ടണം നശിപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെയും ലോത്തും കുടുംബം ഒഴികെ ബാക്കി എല്ലാവരെയും ദൈവം കൊല്ലുകയാണ്. പ്രധാനപ്പെട്ട കാരണം അവർക്കാർക്കും ദൈവത്തെ ഒരു ഭയമില്ലായിരുന്നു. അതുകൊണ്ട് എത്ര പാപം ചെയ്താലും തങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ധാരണയാണ് അവർക്ക് സംഭവിച്ചത്. അതുപോലെ തന്നെ നമുക്കറിയാം മരുഭൂമി യാത്രയിൽ കൂടെ 40 ദിവസം എടുക്കേണ്ട യാത്ര 40 വർഷം എടുത്ത് വാഗ്നാട്ടിൽ പ്രവേശിക്കുമ്പോൾ ആരംഭം മുതൽ അവസാനം വരെ, ആരംഭം മുതൽ 20 വയസ്സിന് മേലുള്ള രണ്ടുപേരും മാത്രമാണ് വാഗ്നാട്ടിൽ പ്രവേശിച്ചത്. നമുക്കറിയാം യോശുവയും കാലേബും, ബാക്കി എല്ലാവരെയും ഈ 40 വർഷത്തിനുള്ളിൽ മരുഭൂമിയിൽ കൊല്ലപ്പെടുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിലുള്ള ഒരു ഭയം ഇല്ലാത്തതുകൊണ്ട് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പാപം ചെയ്യുക. അപ്പോൾ പഴയ നിയമത്തിൽ അങ്ങനെ തെറ്റ് ചെയ്താൽ ദൈവത്തിനകന്നു പോയാൽ പാപികളെ കൊല്ലുന്ന ഒരു ദൈവത്തെ കാണുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ പാപികളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. മുടിയനായ പുത്രൻ ഭൂമിയും കല്ലെറിയാൻ വരുന്ന സ്ത്രീയോട് നീ പാപം ചെയ്യാതെ പോവോ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയും യേശുവരാൻ പാപികളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. പരിശുദ്ധ പൗലോസ് ലീഗ പാപത്തിന്റെ ഭീകരമായ ഒരു അവസ്ഥ റോമർക്കാർക്ക് എഴുതിയ ലേഖനം 6 അധ്യായത്തിൽ ഒക്കെയും വിവരിക്കുന്ന നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അതിന്റെ അവസാനം പറയുന്നതാണ് പാപത്തിന്റെ ശമ്പളം യാതൊരു സംശയമില്ല അത് മരണം മാത്രമാണ് എന്ന് ഉറപ്പിച്ചു പറയുക. സുറിയാനി സന്യാസ കാര്യത്തിലെ മഹാനായ മാർ അഫ്രീം പറയുന്നത്, പിതാവ് പറയുന്നത്, ദൈവത്തിൽ നിന്നും നമ്മളെ അകറ്റുന്ന വലിയൊരു ഭിത്തിയാണ് പാപം എന്ന്. അദ്ദേഹം പറയുന്നത് ദൈവത്തിന്റെ നന്മയ്ക്കും മനുഷ്യരിടയിലായി പാപങ്ങൾ ഒരു ഭിത്തിയായിട്ട് പ്രവർത്തിക്കുന്നു, വർത്തിക്കുന്നു. അവിടുത്തെ സ്നേഹാർദ്രമായ ദയെ സമീപിക്കുവാൻ എനിക്ക് സാധ്യമാകത്തക്ക വിധത്തിൽ ആ ഭിത്തിയെ ദൈവമേ ഇടിച്ച് തകർക്കണമേ. ഈയൊരു വലിയൊരു ഭിത്തി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മള് കെന്ത നമസ്കാരത്തിന്റെ സൂത്ര നമസ്കാരത്തിൽ നമ്മൾ പാടുന്ന പാട്ടുണ്ട്, പരിശുദ്ധന്മാർക്കായി കാക്കപ്പെടും ഒരു ധ്യാനം പൂകായവാൻ എന്നെ വേലിക്കൊപ്പം നിൽക്കുന്നേൻ കടമോർത്തുണ്ട് ഭയം നാഥ. നമ്മളെല്ലാ ശനിയാഴ്ച വൈകിട്ടും പ്രത്യേകിച്ച് കെന്താടെ സമയം നമ്മൾ പാടുന്നതാണ്. ഇത് തന്നെ ആ സെയിം മീനിങ് തന്നെയാണ് ഇപ്പൊ ശ്രീപാടാണെങ്കിൽ സൂത്ര നമസ്കാരത്തിലുണ്ട്. ഇവിടെ പറയുന്നത് പരിശുദ്ധന്മാർക്കായിട്ടൊരു ഉദ്യാനം അവിടെ ഉണ്ട്, അവിടെ പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെങ്കിൽ എന്റെ മുന്നിൽ എന്റെ വേലിക്കൊപ്പം ഞാൻ നിൽക്കുകയാണ്, വേലിയും ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. എന്റെ പാപങ്ങൾ കാരണം ആ ഭയം കാരണം എനിക്ക് അകത്തോട്ട് പോകാൻ പറ്റാതെ ആ വേലി എന്നെ തടഞ്ഞിർത്തുകയാണ്. എന്താണ് പരിശുദ്ധന്മാർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഉദ്യാനം എന്താണെന്നും ശ്രീപാട പ്രഭാസ്കാരത്തിൽ പാടുന്നുണ്ട്. ഉന്നത രാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലെന്നും നമ്മൾ പാഠം അറിയാവുന്ന കാര്യങ്ങളാണ്. ഉന്നതമായ രാജ്യവും ശാശ്വത ജീവിതമൊക്കെയും സത്വമായ ഉത്തമരായ മറ്റാ ഭക്തന്മാർ ലഭിക്കുന്നതാണ്. അത് കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് തോന്നിയിട്ടില്ലാത്ത നമ്മൾ ചിന്തിക്കുന്ന അപ്പുറമായ ഒരനുഭവം, അത് ആർക്കും അറിയില്ല. അവിടേക്ക് പ്രവേശിക്കാനാണ് പ്രവേശിക്കാൻ തക്കവണ്ണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും ദൈവദമ്പന അതാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും. പക്ഷെ പലപ്പോഴും പാപത്തിന്റെ ഒരു വലിയ ഒരു മതില്, ഒരു ഭിത്തി അവിടെ നിൽക്കുകയാണ്, നമ്മൾക്ക് കയറാൻ പറ്റുകയില്ല. അതുകൊണ്ട് അതിനെ ഇടിച്ചു കളയുക. വീണ്ടും അപ്രേംചിത പറയുന്നുണ്ട്, നിന്റെ കണ്ണുനീര് കൊണ്ട് നീ അതിനെ ഇടിച്ചു കളയണം, നിന്റെ പ്രാർത്ഥന കൊണ്ട് നീ അതിനെ ഇടിച്ചു കളയണം, കണ്ണുനീര് കൊണ്ട് അതിനെ അലിയിച്ചു കളയണം എന്നാണ് അപ്രേംപിതാവ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശിവനമസ്കാരത്തിൽ ചൊവ്വാഴ്ച സൂത്താരയ്ക്ക് പാടാറുണ്ട്, നീ അനുതാപം ചിത്രമതാക്കാൻ നോക്കുന്നെങ്കിൽ വർണ്ണച്ചായം കൈക്കൊള്ളേണ്ട കണ്ണീരേൽക്കൂ, അനുതാപത്തിന്റെ പെരുന്നാളാണ് കണ്ണീർ വർഷം, കണ്ണീർ കൊണ്ട് നീ മോചനം, നീ അനുതാപം നേടിക്കൊള്ളു. ഞാനൊരു അനുതാപത്തെ പറ്റി ഒരു പിക്ചർ വരയ്ക്കുവാണെങ്കിൽ, വെറും വർണ്ണച്ചായ ഒന്നും എടുക്കണ്ട, നിന്റെ കണ്ണുനീര് കൊണ്ട് നീ ആ മോചനം നേടിക്കൊള്ളുക. അതാണ് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ മുള്ള ഏക വഴി എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ, കണ്ണുനീര് കൊണ്ട് നമ്മുടെ പാപങ്ങളെ അലിപ്പിച്ച് കളയാം. അനുതാപം കൊണ്ട്, ഉപവാസം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഉദ്യാനം പ്രവേശിക്കുന്ന ആ മതില് നമുക്ക് ഇടിച്ചു കളയാം. ഹാബേലിനെ കൊന്നിട്ട് കായേനെ അടുത്ത പട്ടത്തിൽ ഓടിപ്പോവുകയാണ്. പക്ഷെ ദൈവം അവനോട് പറയുകയാണ്, പാപം നിന്റെ വാതുക്കലിരിക്കുന്നു, നീ നന്മ ചെയ്യാത്തതുകൊണ്ട് പാപം നിന്നോടൊപ്പമുണ്ട്. അപ്പം നമ്മുടെ മുമ്പിലും ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മൾ ചെയ്യുന്ന തിന്മ കൊണ്ട് പാപം നമ്മുടെ വാതുക്കൽ നിൽക്കുകയാണ്. ആ പാപത്തിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു വരാൻ നമുക്ക് ശ്രദ്ധിക്കാം. ശൗല് ദൈവത്തോട് കൂടെ നടന്നുവെങ്കിലും ദൈവത്തോടുള്ള ഭയം വിട്ടുപോയപ്പോൾ, വിശ്വാസം കുറഞ്ഞപ്പോഴാണ് ദൈവം പറഞ്ഞതിനെ എതിർത്ത് അമലേക്കിനെ തോൽപ്പിച്ച് അവരുടെ വസ്തുവകളെല്ലാം ഏറ്റെടുത്തത്. ദൈവം അവനെ പുറത്താക്കിയാണ്. എന്നാൽ തിരിച്ച് ദാവീദാകട്ടെ, ഏറ്റവും വലിയ തെറ്റ് ചെയ്തെങ്കിൽ പോലും ദൈവത്തോടുള്ള ആ ഭയം വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധി തിരിച്ച് വരികയാണ്. യൂദായും അതുപോലെ തന്നെ ദൈവത്തോടുള്ള ഭയം മാറി, വിശ്വാസം മാറി അവൻ സ്വയം വസിക്കുമ്പോൾ പത്രോസാകട്ടെ ദൈവസന്നിധിയിൽ പൊട്ടിക്കരയുകയാണ്, താൻ തന്റെ ഗുരുവിനെ തള്ളി പറഞ്ഞത്. ഗ്ലൂക്കോസിന്റെ സുവിശേഷം 22:61 പറയുന്നുണ്ട്, കോഴി മൂന്നാമതും കൂകിയപ്പോൾ യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ആ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഒന്നുടക്കി. ഒരുപക്ഷെ യേശുമ്പുരാൻ ഒന്ന് ചിരിച്ചു കാണും, കാരണം അതിനു മുമ്പ് അവൻ വലിയ വീരവാദത്തെ മുഴക്കിയതായിരുന്നു, തള്ളി പറയുകയില്ല എന്നത്. എന്നാൽ യേശുവിന്റെ നോട്ടത്തിൽ പത്രോസിന് താൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം ഓർക്കുകയാണ്. ആ നോട്ടത്തിൽ കൂടെ പത്രോസ് അല്ലെ യേശു പല ക്വസ്റ്റ്യൻ പത്രോസിനോട് ചോദിക്കുകയാണ്, അല്ലയോ പത്രോസേ, മീൻപിടുത്തക്കാരനായ നിന്നെ ഞാൻ ഈ 3 വർഷം കൊണ്ട് മനുഷ്യരെ പിടിക്കുന്ന ഒരവസ്ഥയിലാക്കിയിട്ടും നീ എന്നെ അറിയുന്നില്ലയോ പത്രോസേ. 3 വർഷം എന്റെ എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളും, പ്രത്യേകിച്ച് യായിറോസിനെ മകളെ ഉയർപ്പിച്ചതും താബോർ മലയിൽ നീ കണ്ട കാര്യങ്ങളും എസ്എംന തോട്ടത്തിൽ നീ മാത്രം എന്നോടൊപ്പം ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെയും നീ മറന്നുപോയോ പത്രോസേ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ ആ വാവുകൊണ്ട് തന്നെ നീ എന്നെ തള്ളിക്കളഞ്ഞുവല്ലോ പത്രോസേ. ആരെല്ലാം തള്ളിയാലും അല്ല നിന്നോടൊപ്പം മരിപ്പാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അല്പസമയത്തിന് ശേഷം നീ എന്നെ അറിയുന്നില്ലയോ, അല്ലെ എന്നെ നീ തള്ളിക്കളഞ്ഞുവല്ലോ പത്രോസേ. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ യേശുമ്പുരാൻ തന്നോട് ചോദിക്കുന്നതായിട്ട് പത്രോസിന് തോന്നുകയാണ്. ആ ഒരു തോന്നലാണ് പുറത്തുപോയി പൊട്ടിക്കരയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് യേശുമ്പുരാൻ നമ്മളെ നോക്കുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ മറ്റാർക്കും ലഭിക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ, അനുഭവങ്ങൾ ശമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചു നോക്കിക്ക്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെയാണ്? ജന്മനാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളും ഘട്ടങ്ങളൊക്കെയും പിതാവായും മാതാവായും കൂടി വഴി നടത്തി നല്ലൊരു കുടുംബം, നല്ല ഭർത്താവ്, ഭാര്യ, മക്കള്, വീട്, ജോലി, ആരോഗ്യം, സമ്പത്ത് എല്ലാം തമ്പുരാൻ തന്നു. ഓർക്കുക, ഇതെല്ലാം തമ്പുരാൻ തന്നത് നമ്മുടെ മുമ്പില് പാപത്തിന്റെ വേലി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം നഷ്ടമാകാൻ ഒരു നിമിഷം മതി. രണ്ടു മൂന്നാഴ്ച മുമ്പ് ഹോസ്റ്റലിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു, എന്റെ കൂട്ടാൻ വിളിച്ചു, പറഞ്ഞു വെച്ചാ ഒരുപാട് അനുഗ്രഹങ്ങൾ ഭൗതികമായ സമ്പത്തുകളൊക്കെയും തമ്പുരാൻ തന്നു, പക്ഷേങ്കില് അതിനൊന്നും ഒരു വിലയില്ല എന്നുള്ളത് മനസ്സിലാക്കിയത് ഇവിടെ ഈ പ്രയാസം ഉണ്ടായപ്പോഴാണ്. വീട് വിട്ട് ഓടിപ്പോകേണ്ട അവസ്ഥ, ഒരു ജോഡി ഡ്രസ്സും മാത്രം എടുത്തുകൊണ്ട് പോയി രണ്ടു മൂന്ന് ദിവസം ക്യാമ്പിൽ കഴിയേണ്ട അവസ്ഥ, ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുന്ന ആ സമയത്താണ്. ഒരുപക്ഷെ അത് അനുഭവിച്ചവർക്കായിരിക്കാം അവർ കൂടുതൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം തന്നിരിക്കുന്നത് അനുഗ്രഹങ്ങള് ദൈവത്തിൽ നിന്ന് അകന്നു പോകാനല്ല, മറിച്ച് ദൈവത്തോട് അടുക്കാൻ വേണ്ടിയാണ്. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞൊരു ജീവിതത്തിൽ കൂടെ നമുക്ക് പോകാം. പാപാക്കു നമസ്കാരത്തിൽ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവേ, നീ ഞങ്ങളെ ന്യായം വിധിക്കുമ്പോൾ ഞങ്ങളുടെ മലിനതകൾ ഞങ്ങളെ മൂടിക്കളയരുതേ. നീതിമാന്മാർ മഹത്വം ധരിക്കുമ്പോൾ ന്യായസനത്തിങ്കിൽ ഞങ്ങൾ നഗ്നരായി തീരരുതേ. ഞങ്ങൾ തെറ്റി പാപത്തിൽ വീണു പോയിരിക്കുന്നു, എഴുന്നേൽപ്പാനായിട്ട് നിന്റെ വലതു കൈ ഞങ്ങൾ നീട്ടിത്തരണമേ. അനുതാപക്കാർക്ക് വാതിൽ തുറന്നിട്ടിരിക്കുന്നവനായി, പാപികളോട് കരുണയുള്ളവനെ, കീപ്പാൽ വെച്ച് കള്ളനോട് ചെയ്ത പ്രകാരം ഞങ്ങളോടും കർമ്മ ചെയ്യണമേ. ഈ ഒരു പ്രാർത്ഥനയാണ് എന്നും പ്രാർത്ഥിക്കേണ്ടതാണ് പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പാപത്തിൽ വീണു പോയിരിക്കുന്ന അവസരത്തിൽ കർത്താവ് പ്രാർത്ഥിക്കാൻ, കർത്താവെ ആ കൈ നീട്ടി തന്ന് എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതയാത്രയിൽ ആ രീതിയിൽ ക്രിസ്തുവിനോടുള്ള ഭയവും ആ ഒരു വിശ്വാസം മുറുകെ പിടിക്കുമ്പോൾ എന്നിലുള്ള പാപത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിൽ നിന്ന് ഉയർത്തി നിൽക്കുവാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത്, നീതിയെപ്പറ്റിയുള്ള ഒരു ബോധമുണ്ടാകും, റൈച്ചസ്നസ്. എന്നെ കാണാതിരിക്കുമ്പോഴാണ് ന്യായത്തെക്കുറിച്ച് നിനക്കൊരു ബോധമുണ്ടാകുന്നത്. യേശു ക്രിസ്തുവിന്റെ അഭാവത്തിലാണ്, ഒരുപക്ഷെ ശിഷ്യന്മാർ പറയുകയാണ്, ഞാൻ പോയി കഴിയുമ്പോഴായിരിക്കാം അല്ലെ എന്റെ അഭാവത്തിലായിരിക്കാം നിങ്ങൾക്ക് നന്മകളെപ്പറ്റി, നന്മ എന്തായിരുന്നു തിന്മ എന്തായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. നന്മയുടെ ഒരു അനുഭവമാണ് നീതി ചെയ്യുക എന്നുള്ളത്. നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യന്മാരും, അവർക്ക് സ്വർഗരാജ്യം ലഭിക്കും എന്നുള്ളത് യേശുമ്പരൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ജോബിന്റെ അനുഭവത്തിൽ നമ്മൾ പറയുന്നുണ്ട്, നീതിമാൻ ജോബ് എന്നാണ്. സിംഹം കൂടെ കൂട്ടിൽ കടന്ന ദാനിയേല്, മൂന്ന് ഹീബ്രു ബാലന്മാരായ ശദ്രഗ്നെ അഭേദനവും, ഇവരൊക്കെ കഷ്ടതയിലും പ്രയാസമൊക്കെയും ദൈവത്തെ മുറുകെ പിടിച്ചു. ആ ഒരു അനുഭവമാണ് നീതി എന്നല്ല നന്മയെന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിവതും മറ്റുള്ളവർക്കൊരു പ്രയാസം ഉണ്ടാക്കാതെ, അല്ല മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കാതെ ഇരിക്കുന്ന ഒരു അനുഭവം അങ്ങനെ ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ കഷ്ടങ്ങളും പ്രയാസം സന്തോഷത്തെ അനുഭവമാക്കി തീർക്കും. വിശുദ്ധ കുർബാനയുടെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവെ, ഞങ്ങൾക്ക് കഷ്ടവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾ ഗുണകരവും പ്രയോജനകരമാക്കി ആക്കി തീർക്കണമേ, വ്യത്യാസപ്പെടുത്തി തരണമേ. അപ്പൊ കഷ്ടതകളും നഷ്ടവും കൊണ്ട്, പക്ഷെങ്കിൽ അത് ഗുണകരവും പ്രയോജനമാക്കി തീർക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന, മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുന്ന ഒരു കാര്യത്തിനും ഇൻവോൾവ് ആകാതിരിക്കുക. കഴിഞ്ഞ കാല സംഭവങ്ങളൊക്കെയും നമുക്കറിയാം, മറ്റുള്ളവരുടെ വേദനകളിൽ സന്തോഷിക്കുന്ന, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ആത്മീയ ഒരു അനുഭവം കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പല സംഭവങ്ങളൊക്കെയും നമുക്കറിയാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ പറയാനുള്ള ഒറ്റൊരു ടിക്കറ്റ് മാത്രമേ ഉള്ളൂ: അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെയോ ഒരു സമൂഹത്തെ ആരെയും തന്നെ വേദനിപ്പിക്കാതിരിക്കുക, തമ്പുരാൻ കൂടുതൽ അനുഗ്രഹങ്ങളും നമുക്ക് തരും. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നത്, ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചൊരു ബോധം നിങ്ങൾക്ക് വരും. എപ്പോഴും ഓർമ്മയിൽ ഇരിക്കേണ്ട നാല് കാര്യങ്ങളെ പറ്റി പിതാക്കന്മാർ പറയുന്നുണ്ട്: മരണം, അഗ്നിനരകം, ന്യായവിധി. എപ്പോഴും ഓർമ്മയിൽ ഇരിക്കേണ്ട നാല് കാര്യങ്ങൾ ഒന്നാണ് ന്യായവിധി, ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടു കൊരിന്ത്യർ 5:10 പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്: അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിനെ ന്യായത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടവരാണ്. അപ്പൊ നമ്മൾ ശരീരത്തിച്ചിരിക്കുമ്പോൾ ചെയ്ത് എന്തായാലും, അത് നല്ലതായാലും അഴുക്കായാലും, ആയത് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കാൻ തക്കവണ്ണം ഒന്നല്ലെങ്കിൽ നാളെ ന്യായവിധി സംഘത്തിൽ ചെല്ലേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഇപ്പോഴ് സ്ലീബ പെരുന്നതിന് ശേഷമുള്ള കൂതോശിത്ത വരെയുള്ള എവെങ്കിലും പോഷൻ നിങ്ങൾ പറ്റിയും അല്ലെങ്കിൽ ന്യായവിധിയെ കുറിച്ചുള്ള ഏതെങ്കിലും പോഷനാണ് വായിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത് തന്നെയാണ്: ഒരുങ്ങിയിരിക്കുക, എപ്പോഴാണ് ഉടൻ വീട്ടുടൻ വരിക എന്ന് അറിയാത്തോണ്ട് ഉണർന്നിരിക്കും. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറയാഞ്ഞത്? ഞാൻ 2017 ജനുവരി വരും, അല്ലെങ്കിൽ 2018 ജനുവരി ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറയാതിന്റെ കാരണം, അങ്ങനൊരു ഡേറ്റ് തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സമയത്തേക്ക് മാത്രമേ നമ്മൾ തയ്യാറാകുള്ളൂ. അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന ക്രിസ്ത്യൻ സമൂഹമോ ആരാധനയോ ഒന്നും തന്നെ കാണുകയില്ലായിരിക്കാം. യേശു ക്രിസ്തുവിന് വേണ്ടത് എപ്പോഴും ദൈവമായിട്ട് ബന്ധപ്പെടുന്ന, അല്ല ദൈവത്തെ വിളിക്കുന്ന ഒരനുഭവം. ആ ഒരു അനുഭവത്തിലാണ് ഈ ന്യായവിധി നമുക്ക് ധൈര്യമായിട്ട് തലയുയർത്തി നിൽക്കുവാൻ സാധിക്കും. യേശുമ്പരാന് 10 കൽപ്പനകൾ 2 ആക്കി, അത് വീണ്ടും തന്റെ അവസാന വേളയിൽ അത് 1 ആക്കി പറഞ്ഞു, ഞാനും പിതാവും പരസ്പരം സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം, ഇതാണ് എന്റെ കൽപ്പന. ഞാൻ ചിന്തിക്കുന്ന ഒന്നുള്ള പ്രിയമുള്ളവർ, ഇനിയൊരു മതമെന്ന് പറയുന്നത് ഒരു സ്നേഹത്തിന്റെ മതമായിരിക്കും നിലനിൽക്കുന്നത്. ബാക്കിയെല്ലാം ഒരു പക്ഷെങ്കിൽ ഇന്നല്ലേ നാളെ നഷ്ടമായാൽ ആ സ്നേഹത്തിന്റെ മതം ഒരിക്കലും നഷ്ടമാകില്ല. ഒരു പക്ഷെങ്കിൽ ജീവിതത്തിന്റെ ബാലൻസ് എന്ന് പറയുന്നതും അത് തന്നെയാണ്, ഒരു സ്നേഹത്തിന്റെ. സംസ്കാര ശുശ്രൂഷയില് ഒരു ഭാഗം, ഒരു പാട്ട് ഇപ്രകാരമാണ്, വേർപാടിൻ വേളയിൽ ആത്മമ്മയ്യോ ദൂര ചെയ്യൂ, എന്തുപകാരം എനിക്ക് ഈ ധന സമ്പാദ്യങ്ങൾ. മൃതശരീരം ദേവാലയത്തിൽ നിൽക്കുമ്പോൾ മൃതശരീരത്തിൽ നിന്ന് മാറി ആത്മാവ് മൃതശരീരത്തോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ 40, 50, 60, 70, 80 വർഷം ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു, അല്ലയോ ശരീരമേ, നിന്റെ ധനസമ്പാദ്യങ്ങൾ കൊണ്ട് നീ എനിക്ക് എന്തുണ്ടാക്കി തന്നു, ഏതൊക്കെ വഴികൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ഏതൊക്കെ വഴികൾ നീ എന്നെ കൊണ്ടുപോയി, എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ എന്നെ കൊണ്ട് നീ ചെയ്യിപ്പിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ പറയിപ്പിച്ചു. മൃതശരീരത്തിന് ആൻസർ ഇല്ല. മൃതശരീരം നോക്കുമ്പോൾ തന്റെ ചുറ്റിലും സഹോദരൻ കൂട്ടാരൻ നിൽക്കുന്നു, താൻ ഇത്രയേ നാളും മിണ്ടാതിരുന്ന ആള്, ഒരുപക്ഷെ ഞാൻ ഫേസ്ബുക്ക് കണ്ടിട്ട് തലകുനിച്ചു പോയ ഞാൻ തലകുനിച്ചു പോയപ്പോൾ എന്റെ മുന്നിൽ കൂടി വന്ന ആൾക്കാർ, എന്നോട് ഞാൻ വിദ്വേഷിച്ചിരുന്ന ആൾക്കാർ, അവരെല്ലാം ഇപ്പോൾ എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മൃതശരീരം അവരോട് പറയുകയാണ്, വത്സരതേ, നിങ്ങൾ എന്തിനാണ് ദൂരത്ത് മാറി നിൽക്കുന്നത്? എന്റെ അടുക്കൽ ഒന്ന് വരാമോ? എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? എനിക്കൊരു സമാധാനം തരാമോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഒന്നും ആൻസർ പറയാൻ പറ്റുകയില്ല. കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു, ജീവിച്ചിരിക്കുമ്പോൾ മുഖത്ത് നോക്കുവാൻ ആർക്കും സമയമില്ല, എന്നാൽ ശരീരത്തിൽ നിന്നും ജീവൻ പോയി കഴിഞ്ഞാൽ ആ മുഖം കാണാൻ ജനങ്ങൾ തിരക്ക് കൂടുക. ഈ ഒരു സമൂഹമാണ് പ്രിയമുള്ളവരെ. ഇപ്പോൾ അവസാന ന്യായവിധിയിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കൊച്ചു കൊച്ചു നമ്മുടെ ചോദിക്കുകയുള്ളൂ, നീ എത്ര ജീവിച്ചെന്ന് എന്തൊക്കെ നേടുന്നല്ല, മറിച്ച് നീ നിന്റെ സഹോദരനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ആ അവസാന ന്യായവിധിയിൽ നമ്മൾ പ്രവേശിക്കരാണ്ട് നമ്മുടെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടതാണ് നാം ഓരോരുത്തരും. സംസ്കാര ശുശ്രൂഷ പറയുന്ന പോലെ അവസാനം നമ്മുടെ മൃതശരീരം ചെമത്തിലേക്ക് എടുക്കുകയാണ്, കുഴിയിലോട്ട് ഇറക്കി വെക്കുമ്പോൾ പാടുന്നുണ്ട്, ഇതാ ഞാൻ പോവുകയാണ് എന്റെ കണക്കുകളെല്ലാം നൽകാൻ, സർവ്വരഹസ്യങ്ങളെയും വിധിക്കുന്ന ജഡ്ജിന്റെ മുമ്പിൽ അവിടെ ചെല്ലുമ്പോൾ ഇതാ നീ തന്നിരിക്കുന്ന താലന്ത് അതേപടി കുഴിച്ചിട്ടിരുന്നു, ഇത് എടുത്തോളൂ എന്ന് പറയുമ്പോൾ ദുഷ്ട സാത്താന എന്ന വിളി കേൾക്കാതെ മറിച്ച് ദൈവമേ, നീ തന്നിരിക്കുന്ന അത്രയും താലന്തുകൾ അതിനോ അത്രയും കൂടെ ഞാൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു, സ്വീകരിച്ചാലും എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറയുമ്പോൾ വിശ്വസ്തനായ മകനെ മകളെ എന്ന് വിളി കേൾക്കാൻ തക്കണം. ഈ ലോക ജീവിതത്തിൽ നമുക്ക് ജീവിക്കാം, പാപത്തെക്കുറിച്ച് ബോധം എപ്പോഴും നമുക്ക് ഉണ്ടാകാം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന നീതിപരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കാം. എപ്പോഴും ഓർക്കുക, ഒരു ന്യായവിധി എനിക്കുണ്ട്, എന്റെ കണക്കുകൾ ബോധിപ്പിക്കാൻ തക്കവണ്ണം ഞാൻ ചെയ്തത്, ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും ചെയ്തതായാലും അതൊക്കെ പ്രതിഫലം പ്രാപിക്കാൻ ഞാൻ ചെല്ലേണ്ടതാണ്. അതനുസരിച്ച് ജീവിതം ഇവിടെ നടക്കുവാൻ തക്കവണ്ണം ദൈവമേ എന്നെ ഒരുക്കണം, മുട്ടിപ്പാട് പ്രാർത്ഥിക്കാം. ഇന്നംബ്രാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കാം.
യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 7, 8, 9, 10 വാക്യങ്ങൾ ആസ്പദമാക്കിപ്പെട്ട ഷാബൂച്ച നടത്തിയ അനുഗ്രഹീതമായിരുന്നു എന്നുള്ളതില് സംശയമൊന്നുമില്ല. ഇതൊരു ചിന്തോദ്ദീപകമായ ധ്യാനമാണ്. ഹൃദയത്തില് പലപ്പോഴും സ്വീകത്തക്കവണ്ണം വിധത്തിലുള്ള ഒരു ചിന്തയാണ് എന്റെ വാക്കുകൾ കൂടി കൽക്കൊണ്ടാക്കവണ്ണം ഇടയായിട്ട്. വിശുദ്ധാത്മാവ് ഒരു വ്യക്തിയില് ഉളവാകുമ്പോൾ രൂപപ്പെട്ടു വരുന്ന അവന്റെ മാനസിക നിലവാരം എന്താകണം, അല്ലെങ്കിൽ എന്തായിരിക്കുമെന്ന് ക്രിസ്തു നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതൊരു ക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. ഒരുവൻ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു നിലയിൽ പ്രവേശിക്കുമ്പോൾ അവനുണ്ടാകുന്ന ആ ഒരു മാറ്റത്തെ പറ്റി പരിശുദ്ധാത്മാവിന്റെ ചുമതലയെ പറ്റി. പലപ്പോഴും ഞാൻ ഈ പല ഏത് വീഡിയോയിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രോഗസൗഖ്യ ശുശ്രൂഷകളുടെയൊക്കെ ചില ചാനലുകളൊക്കെ ഓരോരുത്തർ ഇടാറുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ചില ആളുകളൊക്കെ അവരുടെ വിഭ്രാന്തിയൊക്കെ കാണിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന ചില ആളുകളൊക്കെ പറഞ്ഞു കണ്ടാവും അവർ പരിശുദ്ധാത്മാവ് കയറി. ഒരുപക്ഷെ പല ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവേശിക്കുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റത്തെ പറ്റി ഇന്നത്തെ വേദപുസ്തകം പഠിപ്പിക്കുന്ന ആളുകളുടെ ഒക്കെ ഇടയിൽ വളരെ തെറ്റിദ്ധാരണ പകർന്നിരിക്കുകയാണ്. കാരണം ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കയറിയെന്ന് പറഞ്ഞാൽ തെരുവരിൽ പൊങ്ങി ചില അലോസരപരമായ ചില കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു വളരെ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു വലിയ നൽവരത്തെ തന്നെ വളരെ മോശകരമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരുപാട് കൂട്ടായ്മകളാണ്. വാസ്തവത്തിൽ ബോധമില്ലാത്തതുകൊണ്ടാണ് നീതി ബോധവും ഈ പറയുന്ന സംഗതിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഒരിക്കലും അതൊന്നുമല്ല, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവുമ്പോൾ ഉണ്ടാകുമ്പോൾ അവനുണ്ടാകുന്ന മാറ്റത്തെ പറ്റി ക്രിസ്തു തന്നെ നമ്മളെ പ്രബോധിപ്പിക്കുകയാണ് എന്നത് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ലോകത്തിന് ബോധ്യപ്പെടുത്തുക, അത് ലോകത്തിന് ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞ അർത്ഥമാണ് പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ എനിക്കുണ്ടാവണം. അതിന് പക്ഷേ ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നു പരിശുദ്ധാത്മാവിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ ഈ ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ ഈ പറയുന്ന പാപങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ പോകേണ്ട, പക്ഷേ ആ പാപങ്ങളിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു നീതിബോധം, ആ ബോധമാണ് പലപ്പോഴും നന്മയിലേക്കൊക്കെ ന്യായവിധി എന്നൊക്കെ രക്ഷപ്പെടുവാൻ തക്കോണം നമ്മളെ ഇടയാക്കി തീർക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെപ്പോഴും കർത്താവ് തന്നെ തന്റെ പ്രാർത്ഥനകളിലൊക്കെ ഏറ്റവും എങ്ങനെ മനുഷ്യൻ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പറയുമ്പോൾ ആ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്താനുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിനെ എത്ര അധികം നിങ്ങൾക്കിലാകും പ്രസക്തനായ പിതാവിനോട് യാചിച്ചാൽ എന്നൊക്കെ കർത്താവിനോട് പറയാനുള്ളത്. ശരിക്കും എല്ലാ മനുഷ്യനും വളരെ ബോധത്തോടുകൂടി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സംഗതിയാണ് പരിശുദ്ധാത്മാവിന്റെ കൃപകളെ ലഭിക്കാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും അച്ഛൻ്റെ ധ്യാനം ഏറ്റവും അനുഗ്രഹമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ദൈവമേ പൈശാചികമായ പ്രേരണകളും പ്രലോഭനത്തിനൊക്കെ പല രൂപത്തിലും ഭാവത്തിലും അത് അപകടത്തിന്റെയോ രോഗത്തിന്റെയോ ചില തെറ്റായ ചിന്തകളുടെ രൂപത്തിൽ വരുമ്പോഴും ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അതിനെ അതിജീവിക്കത്തക്കവണ്ണം ഭാവബോധത്തെപ്പറ്റിയും നീതിബോധത്തെപ്പറ്റിയും ന്യായനീതി ബോധത്തെപ്പറ്റിയൊക്കെ ഉള്ള ഒരു ഉണർവ് നമുക്ക് ലഭിക്കുമ്പോൾ നമുക്കതിനെയൊക്കെ അതിജീവിക്കാൻ പരിധി വരെയൊക്കെ സാധിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതിന് അച്ഛൻ്റെ ധ്യാനം അത് കൂടുതലായി ഇടയാക്കുന്നു ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. ഒരിക്കൽ കൂടി അച്ഛന് എല്ലാവിധമായ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. സുവിശേഷ ഗീതങ്ങളിലെ നമുക്ക് പരിചയമുള്ള മറപ്രേമിന്റെ അനുതാപത്തിന്റെ ഗീതം സംഗതിയിൽ നമുക്ക് ചേർന്ന പാടാം. സുസജ്ജീതമായിട്ടുള്ള പാട്ടാണ്. കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥന ദൈവഭാഗം സമർപ്പിക്കാം.
കർത്താവെ കറയില്ലാത്ത മുന്നേ കാളതു വഷളായി കർത്താവേ എൻ പ്രാർത്ഥനയാൽ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പുതുക്കണവേ. ആ നിന്നാത്മാവിനുള്ളിൽ ദിവസം പ്രതി പാർത്തിടണമേ. മൗനം ദീക്ഷിക്കാതെ സഭ ധനത്തോടതു വാഴണമേ. എൻ പാപത്തിൻ ബഹുലതയാൽ റുഹാവഴി ഞാൻ പ്രാപിച്ച മുൻവാഗ്ദത്തമകറ്റിയതിൻ നൽവരവില്ലാത്തവനായി ഞാൻ. കൃപയുള്ളോനേ റുഹായേ വീണ്ടും പുതുതാക്കണമെന്നിൽ അതു നിൻ സഹിതമെന്നെ കാടിച്ച അമല മനസ്സിൽ പാർക്കണമേ.
രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രത്യേകമായിട്ട് നമ്മൾ നടത്തുന്നത് പ്രതികളായിട്ടുള്ള പേരുകൾ വായിക്കുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റിൽ കൂടി കടന്നു പോകുന്ന മൃതലെ ദിവസം ഓർക്കുകയും സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ നിരന്തരം ഓർക്കാറുള്ള വ്യക്തികൾ റോമന തോമസ്, സണ്ണി സുമ സണ്ണി, ശ്രീമതി ആലീസ് ജോസഫ്, മോളി താമരവേലിൽ, രൂപൻ ഡാനിയൽ, അതുപോലെ ജോൺസി, അതുപോലെ തന്നെ ആനി, ബീന, മാത്യു, മറ്റാരെങ്കിലും ഒക്കെ നമ്മുടെ ഓർമ്മയുടെ ചിന്തയിൽ രോഗികളായിട്ടുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനും ആശ്വാസത്തിനുമായിട്ട് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ മറ്റൊരു വേർപെട്ട ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയും പ്രത്യാശയ്ക്ക് വേണ്ടി ദൈവസ്ഥാനത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്വർഗീയനുമായ ദൈവമേ, അനുഗ്രഹീതമായ ഈ പ്രഭാതം ഞങ്ങൾക്കൊരുക്കുന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ശബ്ദം കേൾപ്പാനും അങ്ങയോട് ഞങ്ങളുടെ ആവശ്യങ്ങളെയും അപേക്ഷകളെ ബോധിപ്പിക്കാൻ തക്കവണ്ണം ഒക്കെ തന്ന അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ലോകം പല തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോഴും അല്പം വേറിട്ട് നിന്നുകൊണ്ട് അങ്ങയെ അന്തിരി കണ്ടുകൊണ്ട് കാണുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരുക്കി തന്ന ഓരോ നിമിഷത്തെ ഓർത്ത് അങ്ങയോട് സ്തുതിക്കുന്നു. ജീവിതത്തിന്റെ അവസാനം വരെയും ഇതുപോലുള്ള ശ്രേഷ്ഠമായ നിമിഷങ്ങളെ ദാനമായിട്ട് നൽകുകയും അത് ജീവിതത്തിന്റെ സുഖകരമായ നിമിഷങ്ങളായി കണ്ടെത്തി അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള രോഗങ്ങളിൽ കൂടി കടന്നുവരെ കടന്നു പോകുന്നവരെ അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ചു. ഇനിയും ഞങ്ങളുടെ ഓർമ്മയിൽ ഒരുപാട് ആളുകളുണ്ട്, ഞങ്ങളറിയാത്ത ഒരുപാട് വേദനയിൽ കൂടി കടന്നു പോകുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ വീണ്ടും രൂപ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹവും സൗഖ്യദായകമായ നോട്ടവും ആരോഗ്യം പകരുന്ന സ്പർശനമൊക്കെ അവർക്ക് ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗം എല്ലാ മനുഷ്യരെയും ഭീതിപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന സംഗതിയാണ്. എങ്കിലും ഏത് രോഗത്തിന്റെ മധ്യത്തിലും തമ്പുരാന്റെ സ്പർശനവും സാന്നിധ്യവും ഉണ്ടെങ്കിൽ അതറിയാതെ വണ്ണം ആശ്വാസവും സൗഖ്യം ലഭിക്കും എന്നുള്ളതിൽ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. തമ്പുരാനെ, വളരെ മാനസിക ദുഃഖം അനുഭവിച്ചുകൊണ്ട് വേദനയുടെ നൊമ്പൻ അനുഭവിച്ചുകൊണ്ട് അങ്ങയോട് ചേർന്ന് നിന്ന മനുഷ്യരൊക്കെ അങ്ങയെ കണ്ടപ്പോൾ തന്നെ സന്തോഷവും ബലവും പ്രാപിച്ചതുപോലെ ഇതിന്റെ മക്കൾക്കൊക്കെയും അങ്ങയുടെ സാന്നിധ്യം ഹൃദയത്തിൽ ആണെന്ന് പകരാൻ തക്കവണ്ണം അവിടുത്തെ ബലമുള്ള പൂജ നീട്ടി അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ പലതരത്തിലുള്ള പ്രയാസങ്ങളുടെ ഭീകരമായ വാക്കുകൾ ഹൃദയത്തിൽ ഭയം ഉണർത്തുമ്പോൾ, ഉറക്കം നഷ്ടപ്പെടുത്തുമ്പോൾ തമ്പുരാനെ അങ്ങ് കൂടെ ഇരുന്ന് അവരെ ബലപ്പെടുത്തുകയും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവും, ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, നീതിയിൽ വലങ്കയുണ്ട്, ഞാൻ നിന്നെ താങ്ങും എന്നുള്ള ഒരു ഉറപ്പുള്ള സ്വരം കേൾക്കത്തക്കോണം അവരുടെ കാതുകളെയൊക്കെ അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അവർക്ക് ബുദ്ധിയും കഴിവും ശക്തിയും നൽകി നടത്തണമേ. ഉയരങ്ങളിലെ അറിവ് കണ്ടെത്തുവാനും ആ തിരിച്ചറിവിൽ പ്രകാശപൂർണമായിട്ട് ജീവിക്കാൻ തക്കോട്ടത്തിന് മക്കളെയൊക്കെ സഹായിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, യുവാക്കന്മാർ യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വാർദ്ധിക്കുന്നവരെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിവാഹം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുത്തുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടവരെയും ജോലി അന്വേഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരതയും നല്ല പ്രതിഫലിപ്പാൻ തക്കൊണ്ട് സഹായിക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബ തിരുമേനി എല്ലാ തിരുമേനിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തിന് നേതൃത്വം നൽകിയ അഭിനയ യവസോ തിരുവേനിയെ ഓർക്കുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയും അദ്ദേഹത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ സ്വർഗത്ത് നൂതന വളർന്ന ദൈവത്തിന്റെ കൃപയും ശബ്ദവും അനുനിമിഷം കേൾക്കുവാനും കാണുവാനും ഈ പിതാവിന് ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. സഭയുടെ ലാസ്തിക സംഘടനകളെ, മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവിടെ സഹായിക്കുന്നവരെ, സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു. പ്രകൃതി ക്ഷോഭത്താലും ഭീകരവാദത്താലും പ്രയാസപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മെക്സിക്കോയിൽ നടക്കുന്ന പ്രയാസങ്ങളെയൊക്കെ അങ്ങയുടെ കരണ്ട ഉപാ സമർപ്പിക്കുന്നു. ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെയൊക്കെ അവിടുന്ന് താങ്ങുകയും നടത്തുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥന കൂട്ടാനും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിൽ സംബന്ധിക്കുന്നവർക്ക് കൂടുതൽ അനുഗ്രഹം പകർത്തക്കവണ്ണം തമ്പുരാൻ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ. ഞങ്ങളൊക്കെ കുറവുള്ളവരും കുറ്റമുള്ളവരും ബലഹീനരുമാകുന്നു. ഓരോ നിമിഷവും ഞങ്ങൾ കേൾക്കുന്ന വചനം പാപബോധവും നീതിബോധവും ഒക്കെ ഉണർത്തുവാനും അതിൽ കൂടി അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ജീവിതത്തെ ക്രമീകരിക്കാൻ തക്കവണ്ണം, ചിട്ടപ്പെടുത്തുവാൻ തക്കവണ്ണം അവൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചനം ധ്യാനിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ കുടുംബത്തെ ഓർക്കുന്നു, ശുശ്രൂഷകളെ ഓർക്കുന്നു, ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എങ്കിൽ കൂടി ഞങ്ങളെ എല്ലാവരെയും രൂപ സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, നന്മ കൊണ്ട് നടക്കണമേ, സകല വാങ്ങിപ്പോകുന്ന സ്വർഗ്ഗപുരുഷ ആശ്വാസം നൽകണമേ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഇതിനു വേണ്ടി സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നേന്ദ്രപിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്ന ആളെ തുളിച്ചു കൊടുക്കുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ഇതിൽ സംബന്ധിച്ചവരുടെ മേൽ, സംബന്ധിപ്പാനിരുന്നവരുടെ മേൽ, ക്രമീകരണങ്ങൾ നൽകിയവരുടെ മേൽ, പ്രത്യേകിച്ച് വചനത്തിന്റെ സ്വർഗീയമായ വാഴ്വുകളെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത വൈദിക ശ്രേഷ്ഠന്റെയും കുടുംബത്തിന്റെയും മേൽ, തുടർന്നും ഈ ശുശ്രൂഷകൾ മൂലം അന്യഗ്രഹങ്ങൾ പ്രാപിപ്പാനിരിക്കുന്നവരുടെ മേൽ, രോഗികളുടെ മേൽ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
അനുഗ്രഹീതമായ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വീട്ടിൽ കൂടി പ്രിയപ്പെട്ട ഷാബു അച്ഛന് നല്ലൊരു ചിന്ത പകർന്ന് നമ്മൾ ധന്യവാദങ്ങളും സ്നേഹം അറിയിക്കുന്നു. തുറന്നും അച്ഛന്റെ സാന്നിധ്യവും സഹകരണവും ഈ പുസ്തകത്തിൽ ഉണ്ടാകുന്നതിന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഐസക് അച്ഛൻ ഇത് സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഇതിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദികരെയും ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ദൈവകരങ്ങൾ സമർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ ശുശ്രൂഷ എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹമായ തീരുവാനും അനേകർക്ക് അത് എല്ലാ വിധത്തിലും പ്രയോജനകരമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കൂടി എല്ലാവരുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട മനോജ് ഇതിന്റെ അസിസ്റ്റേറ്റീവ് മറ്റു റെക്കോർഡിംഗ് ചുമതല നിർവഹിക്കുന്നു. മനോജിനോടുള്ള നന്ദി അറിയിക്കുന്നു. ബൈബിള് വായിച്ച ശ്രീമതി ജോളിയോടുള്ള നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുന്നു.